That's a warning. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി രാജ്യം വികസന പാതയിൽ ഇനിയും മുന്നേറുമെന്ന് അദ്ദേഹം അറിയിച്ചു.
വർഷ 2025-26 ഭാരത് 7.7% കി ഗ്രോത്ത് റേറ്റ് ഹാസിൽ കിയ ഓർ പിഛല ക്വാർട്ടർ ജോ 31 മാർച്ച് കോ ഖത്മ ഹുവാ ഉസ്മേ ഭി ഭാരത് കി ഗ്രോത്ത് 7.8% രഹീ ഹൈ ഓർ യേ ദുനിയാ മേ തേജ് ഗതി സേ ആഗേ ബഡ്നേ വാലി ബഡി ഇക്കോണമി ഹൈ.
ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 18,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള 8 ബില്യൺ US ഡോളറിൽ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ US ഡോളറായി ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു.
2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ Sukhoi-57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സുഖോയ് വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
മാർക്ക് പരിശോധനയ്ക്കും പുനർ മൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE June 7 വരെ നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വിശദാംശങ്ങളിലേക്ക്.
മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുരുകശം കുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ റഡാർ സൈറ്റുകൾ US സൈന്യം ആക്രമിച്ചു. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രയേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ UN സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂടനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന FPIകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ ബരാക്കിന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് അവാർഡ് സമ്മാനിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ സേവനമനുഷ്ഠിക്കുന്നത്. UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.